بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد،
നമ്മൾ പറഞ്ഞു ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ന രൂപത്തിലാണ് മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ട കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്. നിന്റെ അടുക്കൽ മാതാപിതാക്കൾക്ക് പ്രായമായി കഴിഞ്ഞാൽ ഫല തഖുൽ, നീ അവരോട് പറയരുത്. ഓക്കെ, ഏകവചനമാണ്. അപ്പൊ ഇവിടെ ഇമാം ഷൻഖൈതി റഹിമഹുല്ലാ അദ്ദേഹം ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ന രൂപത്തിൽ പറയുന്ന ഖുർആനിലെ ആയത്തുകൾ മൂന്ന് തരത്തിലാണുള്ളത്. അല്ലാഹുവിന്റെ റസൂലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് എന്ന രൂപത്തിൽ ഖുർആനിൽ വരുന്ന ആയത്തുകൾ അത് മൂന്ന് രൂപത്തിലാണ്. മനസ്സിലാക്കണം ശരിക്കും ഇത്, കാരണം ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് ഉപകാരപ്പെടാവുന്ന ഒരു വിഷയമാണിത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ന രൂപത്തിൽ ഖുർആനിൽ കാണുന്ന ആയത്തുകൾ അത് മൂന്ന് രൂപത്തിലാണ് ഉള്ളത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ന രൂപത്തിൽ പറയും. ഇമാം ശഖീത്തിയുടെ വാക്കുകൾ ഉദ്ധരിച്ചു പറഞ്ഞാൽ, ഖദ് യതവജ്ജഹുൽ ഖിതാബു ഇലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ യകൂനു ദാഖിലൻ ഫീഹി ഖത്അ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും എന്ന രൂപത്തിലാണ് വാക്കുകൾ വരിക. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നേ ഇല്ല. ഈ ആയത്തിലുള്ളതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു മാതാപിതാക്കൾ നല്ല രൂപത്തിൽ റസൂലുള്ളാഹിക്ക് മാതാപിതാക്കൾ ഇല്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിൽ ഉൾക്കൊള്ളുന്നില്ല എന്നാണ് ഇമാം ഷൻഖൈത്തി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതാണ്. എന്നാൽ വേറെ ചില ആളുകൾ പറഞ്ഞു, അല്ല, റസൂലുള്ളാഹിക്കും ബാധകമാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ നിൽക്കണം എന്ന കാര്യം എന്ന് ചില ആളുകൾ പറഞ്ഞു. അപ്പോൾ ഒരു രൂപം എന്താണ്, അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് പറയും, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഉദ്ദേശിക്കപ്പെടുന്നുണ്ടാവില്ല. മറിച്ച് മുസ്ലിം ഉമ്മത്തിലെ മറ്റാളുകളാണ് അതിൽ ഉദ്ദേശിക്കപ്പെടുന്നത്. അല്ല, നമ്മളൊക്കെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വിളി ബാധകമല്ല. രണ്ടാമത്തേത്, അൻ യകൂന ഖാസൻ ബിഹി ലാ യദ്ഖുലു മഅഹു ഗൈറുഹു ഖത്അ. രണ്ടാമത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ടുള്ള ആയത്തുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളത്, വേറെ ഒരാൾക്കും ആ ആയത്ത് ബാധകമല്ല. ഉദാഹരണത്തിന്, സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞതുപോലെ, വംറഅതൻ മുഅ്മിനതൻ ഇൻ വഹബത് നഫ്സഹ ലിന്നബിയ്, ഒരു സ്ത്രീ സ്വയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി, മുന്നിൽ റസൂലുള്ളാഹിക്ക് വേണ്ടി സ്വന്തത്തെ സമർപ്പിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ ഭാര്യയാകാമെന്ന് പറഞ്ഞ് ഒരു സ്ത്രീ സ്വയം വന്നു കഴിഞ്ഞാൽ അവരെ ഭാര്യയായി സ്വീകരിക്കാൻ ആർക്ക് അനുവാദമുണ്ട്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കല്യാണം നടത്തി കൊടുക്കാൻ വേറെ കാതിന്റെ ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ സാക്ഷിയോ ഇതൊന്നും ആവശ്യമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സ്ത്രീ വന്നിട്ട് പറയാൻ എന്നെ ഭാര്യയായി സ്വീകരിക്കണം എന്ന് പറഞ്ഞ ബിസ് തൃപ്തിപ്പെടുകയാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്യാം? അവരെ സ്വീകരിക്കാം. ഇത് ആർക്ക് മാത്രം ബാധകമാണ്? അള്ളാഹുവിന്റെ റസൂലിന് മാത്രം ബാധകമാണ്, വേറെ ഒരാൾക്കും ഈ നിയമം ബാധകമാവില്ല. ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ബാധകമാക്കപ്പെട്ട ചില നിയമങ്ങളുണ്ട്. അത്തരം നിയമങ്ങൾ പ്രത്യേകമായ തെളിവ്, അതിൽ സൂചന ഉണ്ടായിരിക്കുന്നത് റസൂലുള്ളാഹിക്ക് മാത്രം ബാധകമാണെന്ന്, അത് അള്ളാഹുവിന്റെ റസൂലിന് മാത്രമുള്ള കൽപ്പനയാണ്, മറ്റാർക്കും അത് ബാധകമല്ല. ഉദാഹരണത്തിന്, നാലിൽ കൂടുതൽ കല്യാണം കഴിക്കാം, അതുപോലെ തന്നെ യുദ്ധസമ്പത്തിൽ നിന്ന് ഒരു ഭാഗം, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം പ്രത്യേകമായ മറ്റു ചില, ഉദാഹരണത്തിന് രാത്രി നമസ്കാരം നിർബന്ധമാണ്, അള്ളാഹുവിന്റെ റസൂലിന് മാത്രം ബാധകമാണ്. അതുപോലെ തന്നെ നോമ്പ് മുറിക്കാതെ തുടർച്ചയായി നോമ്പെടുക്കാം, വിസ്വാല് എല്ലാ ദിവസവും നോമ്പെടുത്തുകൊണ്ടിരിക്കാം, നോമ്പ് മുറിക്കാതെ നോമ്പെടുക്കാം, അത് റസൂലുള്ളാഹിക്ക് മാത്രമുള്ള അനുവാദമാണ്, മറ്റാർക്കും അനുവാദമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ബാധകമാണ്. രണ്ട്, സൂറത്തുൽ അഹ്സാബ് 209. മൂന്നാമത്തേത്, ഹുവ ശാമിലു ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിഗൈരിഹി, അള്ളാഹുവിന്റെ റസൂലിനും മറ്റുള്ളവർക്കും ബാധകമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പറഞ്ഞതായിരിക്കും, പക്ഷേ മുഅ്മിനീകൾക്കും ഇത് ബാധകമാണ്. ഉദാഹരണത്തിന്, സൂറത്തു തഹ്രീമിന്റെ ഒന്നാമത്തെ ആയത്ത്, യാ അയ്യുഹന്നബിയു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക്, ഹേ നബിയെ, അള്ളാഹു നിങ്ങൾക്ക് ഹറാം ഹലാലാക്കി തന്നത് എന്തിനാണ് നിങ്ങൾ ഹറാമാക്കുന്നത്? അത് റസൂലുള്ളാഹിനെ വിളിച്ചു പറഞ്ഞതാ. പക്ഷെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ബാധകമാണോ? അള്ളാഹ് ഹലാലാക്കിയത് ഹറാമാക്കാൻ പാടില്ല എന്നുള്ള റസൂലുള്ളാഹിക്ക് മാത്രം ബാധകമാണോ? അല്ല, എല്ലാ മുഅ്മിനീങ്ങൾക്കും അത് ബാധകമാണ്. അതിൽ മുഅ്മിനീങ്ങൾ എല്ലാവരും ഉൾപ്പെടും. സൂറത്തു തഹ്രീം ഒന്നാമത്തെ ആയത്ത് മൂന്ന് രൂപത്തിലാണുള്ളത്. ഒന്നല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, പക്ഷെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഉദ്ദേശത്തിൽ പെട്ടിട്ടില്ല, നബിനല്ല വിളിച്ചത്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളിവിടെ പഠിച്ച കിതാബു തൗഹീദിൽ ആയത്ത് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടായത്. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, അതിൽ മറ്റാർക്കും പങ്കില്ല, റസൂലുള്ളാഹിക്ക് മാത്രം ബാധകമാണ്. ഉദാഹരണത്തിന് 9 കല്യാണം കഴിക്കാൻ, 4 കൂടുതൽ കല്യാണം കഴിക്കാനുള്ള അനുവാദം, അത്തരം കാര്യങ്ങൾ അത് റസൂലുള്ളാഹിക്ക് മാത്രം ബാധകമാണ്. മറ്റാർക്കും ഉമ്മത്തിലെ വേറെ ഒരാൾക്കും അതിൽ പങ്കില്ല. മൂന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞതായിരിക്കും, പക്ഷേ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം ഉമ്മത്തിലെ എല്ലാവരും അതിൽ ഉൾപ്പെടും. ഇങ്ങനെയുള്ള ആയത്തുകളാണ് ബഹുഭൂരിപക്ഷം ആയത്തുകൾ. റസൂലുള്ളാഹിനോട് പറയും, പക്ഷേ ഉമ്മത്തിലെ മിക്ക ആളുകൾക്കും എല്ലാവർക്കും അത് ബാധകമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ നേതാവാണ്. നബിയോടുള്ള സംസാരം ഈ ഉമ്മത്തിനോടുള്ള സംസാരം പോലെയാണ്. മനസ്സിലായില്ലേ? അപ്പോ ഈ മൂന്ന് രൂപത്തിലാണ് ഇത്തരം പരാമർശങ്ങൾ ഖുർആനിൽ കാണാൻ സാധിക്കുക. ഇന്ന് പറഞ്ഞതിന്റെ ചുരുക്കം ഖളാ റബ്ബുക എന്നതിൽ നമ്മളെടുത്തു. ഖളാ രണ്ട് രൂപത്തിലാണ്, ഖളാ ശറായിഉൻ, ഖളാ കൗനിയുൻ. അതുപോലെ തന്നെ ഖളാ എന്ന പദത്തിന്റെ അർത്ഥം, നാല് അർത്ഥങ്ങൾ അതിനുണ്ട്. ഒന്ന് അൽ ഖളാ ഉൽ ഖദർ, രണ്ട് ഹകമ വ ശറഅ, മൂന്ന് അൽ ഇഖ്ബാർ, നാല് അൽ ഫറാ. ഈ നാല് അർത്ഥങ്ങളിൽ ഖളാ എന്ന പദം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഖളാ ഉൻ ശറഅഇയുൻ, ഖളാ ഉൻ കൗനിയുൻ തമ്മിലുള്ള വ്യത്യാസം. ഖളാ ഉൻ ശറഅഇ മതപരമായ നിയമമാണ്, അത് അള്ളാഹുവിന് എപ്പോഴും ഇഷ്ടമുള്ളതായിരിക്കും. ഖളാ ഉൻ കൗനി പ്രാപഞ്ചികമായ നിയമമാണ്, അതിൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ഒക്കെ ഉണ്ടായിരിക്കും. നാം എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, നേരെ അള്ളാഹുവിന് പരിപൂർണമായ ആ പ്രവൃത്തി ഇഷ്ടമില്ലാതെ ആയിട്ടില്ല, മറിച്ച് ആ പ്രവൃത്തിയിലെ ഒരു ഭാഗം, അതിലേതെങ്കിലും ഒരു പ്രത്യേക ഭാഗം മാത്രമാണ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത്. മറിച്ച് മറ്റെല്ലാം ആ പ്രവൃത്തിയുടെ മൊത്തം എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഹയറായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ വഖാല റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാ, അല്ലാ തഅബുദു ഇല്ലാ ഇയാ എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ നേരർത്ഥമാണ്. ലാ തഅബുദു എന്നത് ലാ ഇലാഹ എന്നതിന്റെയും ഇല്ലല്ലാഹ് ഇല്ലാ ഇയാഹു എന്നത് ഇല്ലല്ലാഹ് എന്നതിന്റെയും നേരെ അർത്ഥമാണ്. ഇത് അതിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. അതുപോലെ തന്നെ തഅബുദു എന്നതിൽ ഇബാദത്തുമായി ബന്ധപ്പെട്ട, ഉബൂദിയത്തുമായി ബന്ധപ്പെട്ട കാര്യം, ഉബൂദിയത്ത് മൂന്ന് രൂപത്തിലാണ്. ഉബൂദിയത്തുൽ ആമ്മ, അൽ ഉബൂദിയത്തുൽ ഖാസ, ഖാസത്തുൽ ഖാസ. ആദ്യത്തേത് കാഫിറുകൾ ഉൾപ്പെടും. ഇല്ല, ഖാസത്തുൽ ഖാസ. ഉബൂദിയത്തുൽ ആമ്മ എന്നതിൽ മൊത്തത്തിൽ എല്ലാവരും ഉൾപ്പെടും. മുശ്രിക്കുകളും കാഫിരീങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ അടിമകളാണ്. രണ്ടാമത്തെ അൽ ഉബൂദിയത്തുൽ ഖാസ, അത് മുഅ്മിനീങ്ങൾക്ക് മാത്രം ബാധകമാണ്. മൂന്നാമത്തേത് അൽ ഖാസത്തുൽ ഖാസ, പ്രത്യേകമാക്കപ്പെട്ട ആളുകളിൽ തന്നെ പ്രത്യേകമായവർ, അവരാണ് റസൂലുകൾ. അതിനുള്ള തെളിവുകൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ എടുത്തത് ഒബിൽ വാലിദൈൻ ഇഹ്സാന, അതിന്റെ വിശദീകരണം എന്താണ്, എങ്ങനെയാണ് ഇഹ്സാൻ. ഇതിൽ പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാര്യം സൂചിപ്പിക്കാതെ വിട്ടൊരു കാര്യം, ഈ ആയത്തിൽ എന്തുണ്ട്? ഒബിൽ വാലിദൈൻ ഇഹ്സാന വലത്തക്കുല്ലഹുമ ഉഫിൻ. ഈ രണ്ട് ആയത്തുകൾ എന്തുണ്ട്? ഒന്ന് നന്മ കാണിക്കാനും പറഞ്ഞു, തിന്മയുടെ ഏറ്റവും ചെറിയ കണിക പോലും കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നന്മ കാണിക്കണമെന്ന കൽപ്പനയും തിന്മ കാണിക്കാൻ പാടില്ല എന്ന വിലക്കും ഈ ആയത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. വലാത്തുല്ലഹുമ ഉഫിൻ, ഉഫിൻ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അതലജ്ജർ എന്നാണ്. അതായത് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, പ്രയാസമുണ്ടാകുമ്പോൾ പ്രയോഗിക്കുന്ന വാക്കാണത്. ഛേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതേപോലെ. അതുപോലെ തന്നെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ആയത്ത് പറഞ്ഞിട്ടുള്ളത് എന്നാണ് പുറമേക്കത് വായിച്ചാൽ തോന്നുക. ولا تقل ني പറയരുത്. നാം വഖുല്ല ഹുമ ഖൗലൻ കരീമ, നീ അവരോട് പറയണം. ഇങ്ങനെയുള്ള ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഖുർആനിലെ ആയത്തുകൾ മൂന്ന് രൂപത്തിലാണ്. ഒന്ന്, റസൂലുള്ളാഹി അഭിസംബോധന ചെയ്തിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഉദ്ദേശത്തിൽ പെടുകയില്ല, അതിന് ഈ ആയത്ത് ഉദാഹരണമാണ്. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് മാത്രം ബാധകമായ ആയത്ത്, അതിന് സൂറത്തു പിന്നെ അൽ അഹ്സാബിൽ പറഞ്ഞ ആയത്ത് ഉദാഹരണം. റസൂലുള്ളാഹി കല്യാണം കഴിക്കാൻ അനുവാദം കൊടുത്തു, മറ്റാർക്കും അനുവാദമില്ല. മൂന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അവിടുത്തെ ഉമ്മത്തിനും ബാധകമായത് സൂറത്തു തഹ്രീമിലെ ഒന്നാമത്തെ ആയത്ത്, അതിന് ഉദാഹരണമാണ്. വബില്ലാഹി തൗഫീഖ് വസല്ലല്ലാഹു വസല്ലമ ബറക നബിയ മുഹമ്മദ്.